വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വരെയാണ് ഇന്നലെ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 6-ാം അധ്യായം പഠിച്ചു തീർക്കുവാൻ ഒന്ന് ശ്രമിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്നതാകുന്നു നാം കാണുന്നത്. 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ സൗഖ്യമാക്കുന്നതായി നാം കാണുന്നു. 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അയച്ച 12 പേർ മടങ്ങി വന്ന് അവന് അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ തണ്ട് വലിച്ച് വലയുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു കടലിന്മേൽ നടന്നു വരുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഗന്നസരത്ത് പ്രദേശങ്ങളിലുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നത് നാം കാണുന്നു. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചാൽ. അനന്തരം അവൻ പന്തിരുവരെ അടുക്ക വിളിച്ചു, അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. ഇവിടെ അവൻ തൻ്റെ അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. താൻ തന്നെ പ്രസംഗിച്ചു കൊണ്ടിരുന്നതായ ആ മാനസാന്തരത്തിൻ്റെ ദൂതുമായിട്ടാണ് അവൻ അവരെ അയക്കുന്നത്. അവൻ അവരെ ഈ രണ്ടായിട്ടാണ് അയച്ചത്. മത്തായിയോ ലൂക്കോസോ ഈ സംഭവം വിവരിക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അശുദ്ധാത്മാക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരം കൊടുത്തു. അവർക്ക് ഉപയോഗിക്കാവുന്നതിലേക്കും ഏറ്റവും വലിയ ശക്തി അതായിരുന്നിരിക്കണം. 8-ാം 9-ാം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു കൽപ്പന നൽകിയത്? അവർ അധിക ഭാരം കൂടാതെ സഞ്ചരിക്കണമായിരുന്നു. കാലം വൈകിയിരിക്കുന്നു എന്നും തിടുക്കത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ആവശ്യവും അവരുടെ ദൗത്യത്തിൻ്റെ പ്രാധാന്യവും ദൈവത്തിലുള്ള അവരുടെ പൂർണ്ണമായ ആശ്രയവുമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീടൊരിക്കൽ അവർ ദൂരയാത്ര ചെയ്യുമ്പോൾ ഇവയൊക്കെയും അവർ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ അവർ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ് പോകേണ്ടതെന്നും അവർക്ക് അവിടെ ലഭിക്കുന്ന ഔദാര്യം അവർ സ്വീകരിക്കേണ്ടതാണെന്നും മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 10-ാം 11-ാം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ടു പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവീൻ എന്നും അവരോട് പറഞ്ഞു. അവരുടേത് വിശുദ്ധവും ഗൗരവവുമായ ഒരു യാത്രയാണ്. വെളിച്ചം ഉത്തരവാദിത്വത്തെ ഉളവാക്കുന്നു. ദൈവകൃപയെ ത്യജിക്കുന്നതിൻ്റെ ഫലം അവൻ്റെ ന്യായവിധിയെ വിളിച്ചു വരുത്തുകയാണ്. ഇന്നും അത് സത്യമായിരിക്കുന്നു. 12-ാം 13-ാം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അവർ മാനസാന്തരത്തിൻ്റെ ദൂത് പ്രസംഗിക്കുകയും അവരുടെ അത്ഭുതങ്ങൾ ദൂതിൻ്റെ അധികാരത്തെ തെളിയിക്കുകയും ചെയ്തു. അവരുടെ നിയോഗം ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രം പരിമിതമായിരുന്നു. ഇത് ഇന്നത്തേക്കുള്ള മാതൃകയല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മാനസാന്തരപ്പെടുക എന്നത് സുവിശേഷത്തിൻ്റെ ദൂതാണ്. വിശ്വസിക്കുക എന്ന കൽപ്പനയിൽ മാനസാന്തരവും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണം ദീർഘമാണ്. യേശുവിൻ്റെ പ്രസിദ്ധി ആ പ്രദേശമൊക്കെ പരന്നിരുന്നു. സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, ഹേരോദ രാജാവ് പോലും യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഇവിടെ ഇതാ ഹേരോദ രാജാവിൻ്റെ വിചിത്രമായ പ്രതികരണം നാം കാണുന്നു. യോഹന്നാൻ സ്നാപകന്റെ വധം കുറെ നാൾ മുമ്പ് നടന്നിരുന്നതാണ്. ഹേരോദ രാജാവിൻ്റെ വിചിത്രവും അന്ധവിശ്വാസപരവുമായ പ്രതികരണത്തെ വിശദീകരിക്കുവാനാണ് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം നാം മറക്കരുത്. 14-ാം 15-ാം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹേരോദ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു. ഈ ഹെരോദ രാജാവ് വലിയ അന്ധവിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നത് അത്രേ. എന്നാൽ യേശുക്രിസ്തു ആരാണെന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ചിന്താഗതികളായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഇന്നും അതുപോലെയുള്ള വിഭിന്നങ്ങളായ അഭിപ്രായമാണ് ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ ആളത്വം, സാന്നിധ്യം, ശക്തി എന്നിവയെ സംബന്ധിച്ച് പലർക്കും പലവിധമായ അഭിപ്രായങ്ങളും വിശദീകരണങ്ങളുമാണുള്ളത്. ഇങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും ഹെരോദാവ് നിശ്ചയമായും ഭയപ്പെടുകയും ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ഹെരോദാവ് കേട്ടാറേ, താൻ തലവെട്ടിച്ച യോഹന്നാനാകുന്നുവോ അവൻ? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവിന് ഭയങ്കര ഭയമായിരുന്നു. 17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ ഹെരോദ്യയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ചു യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഈ ഘട്ടത്തിന് മുമ്പ് യോഹന്നാനെ കൊന്നുകളഞ്ഞിരുന്നു. ഉന്നത സ്ഥാനങ്ങളിലെ പാപത്തിനെതിരെ ശക്തമായ ഭാഷയിൽ യോഹന്നാൻ സ്നാപകൻ താക്കീത് നൽകിയിരുന്നത് ശ്രദ്ധിക്കുക. ഹെരോദാവ് തൻ്റെ സഹോദരന്റെ ഭാര്യയായ ഹെരോദ്യയെ തനിക്ക് ഭാര്യയായി എടുത്തു എന്നതിന് യോഹന്നാൻ ഹെരോദാവിനെ കുറ്റപ്പെടുത്തി. ഇത് ഹെരോദ്യയെ കോപാകുലിയാക്കുകയും യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്നതിനുള്ള ഗൂഢാലോചന നടത്തുകയും ചെയ്തു. 19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹെരോദ്യയോ അവൻ്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. ഈ സ്ത്രീ ഹെരോദ്യയാണ് ഹെരോദാവിന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിൽ നിന്നും തടസ്സമായിരുന്നത്. 21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ ഹെരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തൻ്റെ മഹത്തുക്കൾക്ക് സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു. ഹെരോദ്യയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്ത് ഹെരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം, മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊടുക്കാൻ നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു. ഹെരോദാവിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുവാൻ ഹെരോദ്യ തൻ്റെ മകളോട് പറയുന്നു. കാരണം അവൻ എത്രമാത്രം ജഡീകനും സ്ത്രീലംബടനുമായ മനുഷ്യനാണെന്ന കാര്യം അവൾക്കറിയാമായിരുന്നു. അവൾ എന്താവശ്യപ്പെട്ടാലും നൽകാമെന്ന് അവൻ ആ പെൺകുട്ടിയോട് വാഗ്ദാനവും ചെയ്തു കഴിഞ്ഞു. എന്തൊരു മണ്ടത്തരമല്ലേ. 23-24 വാക്യങ്ങളിൽ, എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളം ആയാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു. അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്ന് അവൾ പറഞ്ഞു. അവളുടെ അമ്മ ഉടനടി ഉത്തരം കൊടുക്കുവാൻ തയ്യാറായിരുന്നു. ഈ സ്ത്രീയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ചിന്ത യോഹന്നാൻ സ്നാപകനോടുള്ള പക മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണമായിരുന്നെങ്കിൽ ലഭിക്കാമായിരുന്ന രാജ്യത്തിൻ്റെ പകുതിയേക്കാൾ വിലയുള്ളതായി അവൾക്ക് തോന്നിയത് തൻ്റെ വഴിപിഴച്ച പോക്കിന് തടസ്സം നിൽക്കുന്ന മനുഷ്യൻ്റെ തലയായിരുന്നു. ഈ സ്ത്രീയുടെ മൃഗീയത്വം അവളുടെ മനസ്സിനെ നിഷ്ക്രിയമാക്കിയിരുന്നു. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇത് തന്നെയാണ്. ജീവിതം ശരിയായ വിധത്തിൽ ആസ്വദിക്കേണ്ടതിന് പകരം ഉള്ളിൽ പകയും അസൂയയും മറ്റുള്ളവരോടുള്ള കയ്പും വെച്ച് അതിലങ്ങ് നശിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, താങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ ദുഃഖം കാണണമെന്ന്. മറ്റുള്ളവരോടുള്ള പക, അതെ, അത് എനിക്കല്പം അസൗകര്യം ഉണ്ടായാലും വേണ്ടില്ല അവന് അവൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകണം. എത്ര ശോചനീയമായിട്ടുള്ള ഒരു മനോഭാവമല്ലേ. 25-26 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഉടനെ അവൾ ബദ്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തലയിൽ തരയണം എന്ന് പറഞ്ഞു. രാജാവ് അതിദുഃഖിതനായി. എങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സിലാഞ്ഞു. ഭേദതാവിൻ്റെ മറ്റൊരു ബലഹീനതയാണ് ഇവിടെ വെളിവാകുന്നത്. തൻ്റെ സ്നേഹിതർ എന്തു വിചാരിക്കുകയും പറയുകയും ചെയ്യും എന്ന ഭയം അവനുണ്ടായിരുന്നു. ഒരു ശപഥത്തെക്കുറിച്ച് തെറ്റായ ധാരണയാണ് അവനുണ്ടായിരുന്നത്. 27-28 വാക്യങ്ങൾ കാണുന്നത്, ഉടനെ രാജാവ് ഒരു അകമ്പടിയെ അയച്ചു, അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ പോയി തടവിൽ അവനെ ശിരച്ഛേദം ചെയ്തു. അവൻ്റെ തല ഒരു തലികയിൽ കൊണ്ടുവന്നു ബാലയ്ക്ക് കൊടുത്തു, ബാല അമ്മയ്ക്ക് കൊടുത്തു. പ്രതികാര നടപടി എന്ന വണ്ണം നടന്ന കൊലപാതകമായിരുന്നു അത്. 29 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവൻ്റെ ശവം എടുത്തൊരു കല്ലറയിൽ വെച്ചു. യോഹന്നാൻ്റെ ശിരസറ്റ ജഡം അവൻ്റെ ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയി ആർദ്രതയോടെ സംസ്കരിച്ചു, മറവ് ചെയ്തു. അടുത്തതായി മർക്കോസ് യേശുവിൻ്റെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാർ തങ്ങളുടെ ആദ്യത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാവുന്നത് അത്രേ. 30-31 വാക്യങ്ങൾ നാം വായിക്കുന്നത്, പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതുമെല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ടു പോയി അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു വാസ്തവത്തിൽ എത്രമാത്രം പ്രവർത്തന നിരതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക പ്രയാസമുള്ള കാര്യമാണ്. ജനങ്ങൾ പല ആവശ്യവുമായി അവൻ്റെ അടുക്കൽ വന്നിരുന്നു. തനിക്കും തൻ്റെ അപ്പോസ്തലന്മാർക്കും വിശ്രമിപ്പാനായി ഏകാന്തമായ സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നു എന്ന് ഇവിടെ നാം കാണുന്നു. 32-34 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പെത്തി. അവൻ പടകിൽ നിന്നിറങ്ങിയേറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ആളില്ലാത്ത സ്ഥലത്ത് തനിയെ ആയിരിക്കുവാനുള്ള ശ്രമം വിഫലമായിരുന്നു. പുരുഷാരം ഗലീല കടലിൻ്റെ തീരത്തുകൂടി ചുറ്റിക്കറങ്ങി അവനെ അനുഗമിച്ചു. നോക്കണേ, യേശു ശിഷ്യന്മാരും അവിടെ എത്തിയപ്പോൾ അവരെ സ്വീകരിപ്പാൻ ബഹുപുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. സഹാനുഭൂതിയുടെ മനോഭാവമായിരുന്നു യേശുവിൽ നിന്നുണ്ടായ പ്രതികരണം. സകല ആളുകളും അവന് ആടുകളാണ്, സാക്ഷാൽ ഇടയൻ അവൻ മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ അവർക്ക് ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ചത്. ആദ്യം അവൻ തൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് അവരുടെ ആത്മീയ ആവശ്യം നിറവേറ്റി. അവർക്ക് ആഹാരം നൽകിക്കൊണ്ട് പിന്നീട് അവൻ അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ചെയ്തത്. 35-37 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അസാധ്യ കാര്യം ചെയ്യുവാനാണ് അവൻ അവരോട് കൽപ്പിച്ചത്. അവനല്ല ഇപ്പോഴും അസാധ്യ കാര്യങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിക്കുന്നു എന്ന കാര്യം നമ്മെപ്പോലെ തന്നെ അവരും മനസ്സിലാക്കേണ്ടിയിരുന്നു. അതിൻ്റെ കാരണം വ്യക്തമാണ്. അവനത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. 38 വാക്യങ്ങൾ നാം കാണുന്നത്, അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 മീനുമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100, 50 വീതം നിരനിരയായിരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. ഇതൊരു അത്ഭുതമാണ്. ആദിയിൽ മത്സ്യത്തെ സൃഷ്ടിക്കുകയും വയലിൽ ധാന്യം വളരുവാൻ ഇടയാക്കുകയും ചെയ്തവൻ ഇവിടെ തൻ്റെ വചനത്താൽ പുരുഷാരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ പുരുഷാരത്തിൽ ചിലർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും വയറ് നിറച്ച് ആഹാരം ലഭിച്ചത്. എന്നാൽ അവൻ അതവർക്ക് കൊടുക്കുന്നു. 45 വാക്യത്തിൽ നാം വായിക്കുന്നത്, താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബത്സൈദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. ഉടനെ, നേരെ മുന്നോടുവാൻ എന്നീ വാക്കുകളിൽ സംഗതിയുടെ തിടുക്ക സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ വിശദീകരണം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 6:15 പറയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. തന്നെ നിർബന്ധപൂർവം രാജാവാക്കുവാൻ അവർ ശ്രമിക്കും എന്ന കാര്യം യേശു അറിഞ്ഞു. 46 വാക്യങ്ങളിൽ നാം കാണുന്നത്, 46 അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം 4:00 കടലിന്മേൽ നടന്നു. അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. വെള്ളത്തിന്മീതെ നടന്നുകൊണ്ട് ശിമോൻ പത്രോസ് യേശുവിൻ്റെ അടുത്ത് വരുന്നതായി ഇവിടെ യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാനുഷികമായ രീതിയിൽ മർക്കോസിന് തൻ്റെ വിശദ വിവരങ്ങൾ ശിമോൻ പത്രോസിൽ നിന്നാണ് ലഭിച്ചത്. പത്രോസ് തന്നെ സംബന്ധിക്കുന്ന കാര്യം സംഭവത്തിൽ നിന്നും വിട്ടുകളയുകയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷത്തിലാണ് ഈ വിവരം നാം കാണുന്നത്. 48 നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവർ രാത്രിയിൽ ആ പടകിലായിരുന്നു. അവരുടെ വിയർപ്പ് തുള്ളികൾ തിരമാലകളിലെ ഉപ്പുവെള്ളവുമായി ചേർന്ന് കൂട്ടിരുന്നു. അത് അവരുടെ പടകിനകത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു. അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മുങ്ങുവാൻ തുടങ്ങുകയാണെന്ന് അവർ വിചാരിച്ചു. എന്നാൽ തുഴയുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരായി അവൻ അവരെ കണ്ടു. സുഹൃത്തെ, താങ്കൾ ഇന്ന് എവിടെയാണെന്നോ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് എന്നോ എനിക്കറിയില്ല. ഇപ്പോൾ പക്ഷേ താങ്കളൊരു പ്രശ്നപൂർണമായ സ്ഥാനത്തായിരിക്കാം. അന്ധകാരപൂർണമായ ഒരു സ്ഥലത്ത് താങ്കൾ ഏകനായിട്ടായിരിക്കാം കഴിയുന്നത്. താങ്കൾക്ക് വഹിക്കുവാൻ കഴിയാത്ത വിധം വലിയ പ്രശ്നങ്ങളും പരീക്ഷകളും അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. താങ്കൾ കൊടുങ്കാറ്റുള്ള കടലിൽ ആയിരിക്കുന്നതായും താങ്കളുടെ വഞ്ചി മുങ്ങുവാൻ തുടങ്ങുന്നതായും തോന്നിയേക്കാം. തുഴഞ്ഞിട്ടും തുഴഞ്ഞിട്ടും ഒരു ഇഞ്ചു പോലും മുൻപോട്ട് പോകുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നട്ടം തിരിയുന്ന വ്യക്തിയാകുന്നുവോ താങ്കൾ? താങ്കൾക്ക് വേണ്ടി ഒരു സദ്വർത്തമാനമുണ്ട്. അവൻ അവരെ തണ്ടു വലിച്ചു വലയുന്നവരായി കണ്ടു. അവിടുന്ന് താങ്കളെ കാണുന്നു. അവൻ താങ്കളുടെ പ്രശ്നങ്ങൾ അറിയുന്നു. ഇന്ന് താങ്കൾ താങ്കളുടെ വഴികളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അന്ധകാര നിബിഡമായ പാതകളിലൂടെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഫലപ്രദമായ കാര്യം അത് മാത്രമാണ്. താങ്കളുടെ വഴി യേശു കർത്താവിനെ ഭരമേൽപ്പിക്കുക. അവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു കണ്ടു. വിശുദ്ധ മർക്കോസ് മാത്രമേ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നീട് അവൻ അവരുടെ അടുത്ത് വന്ന് അവരോടൊപ്പം അവരുടെ പടകിൽ കയറിയതായി പറഞ്ഞിരിക്കുന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു എന്ന് മർക്കോസ് പറയുന്നു. ജീവിതമാകുന്ന പടകിൻ്റെ തണ്ട് വലിച്ച് വലഞ്ഞിരിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിത തോണി ഏൽപ്പിക്കുമോ? അവിടുന്ന് ജീവിതത്തെ നിയന്ത്രിക്കുവാൻ താങ്കൾ അനുവദിക്കുമോ? അനുഗ്രഹം തീർച്ചയായും താങ്കളുടേതായിരിക്കും. കാറ്റുകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ്, അസ്വാഭാവികമാണ്. കാറ്റ് തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കാറ്റുണ്ടാകുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്, അനുവദിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന കാറ്റ് തീർച്ചയായും ദൈവനാമ മഹത്വത്തിലേക്ക് വഴി നടത്തുന്നതായിരിക്കും. അതെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കൂ. അവൻ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ താങ്കൾ അനുവദിക്കൂ. അനുഗ്രഹം തീർച്ചയായും താങ്കൾക്കുണ്ടായിരിക്കും. താങ്കളുടെ അവസ്ഥ യേശു കർത്താവ് അറിയുന്നു. താങ്കൾ അവനോട് അത് തുറന്നു പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവൻ വരുന്നത് നാലാം യാമത്തിലായിരിക്കും. മൂന്ന് യാമത്തിലും തുഴഞ്ഞ് തുഴഞ്ഞ് മടുത്തു കഴിഞ്ഞു. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഈ ഭയാനകമായ സമുദ്രത്തെ ഒന്ന് ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? യേശു താങ്കളെ അതിനായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. അവർ അക്കരെ എത്തി ഗന്നസരത്ത് ദേശത്തണഞ്ഞു. അവർ പടകിൽ നിന്നിറങ്ങി ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ടുവന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. അവൻ സൗഖ്യമാക്കിയ ആളുകൾ എത്രയെന്ന് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഊഹിക്കുവാൻ പോലും കഴിയുകയില്ല. യേശുവിൻ്റെ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സുഹൃത്ത്, ഇത് വാസ്തവമായ സംഗതിയാണ്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വാസ്തവത്തെ ശത്രു എതിർക്കാത്തതിൻ്റെ കാരണവും അതത്രേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇന്നും മതിയായവനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവം താങ്കളുടെ ജീവിതത്തെയും അപ്രകാരം അനുഗ്രഹിക്കേണ്ടതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ.